യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിന്റെ 40-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, സുവാർത്ത ദൂതിയായ സിയോനെ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക, സുവാർത്ത ദൂതിയായ യെരുശലേമേ നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. സുവാർത്ത ദൂതിയായ സിയോനെ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക, സുവാർത്ത ദൂതിയായ യെരുശലേമേ നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം. ഈ കൊറോണ കാലത്ത് ഏറെ അർത്ഥ ഗാംഭീര്യത്തോടെ നമ്മുടെ മുമ്പാകെ മുഴങ്ങുകയാണ്. പ്രവാസത്തിന്റെ തീവ്ര നൊമ്പരങ്ങളുടെ നടുവിലിരുന്ന ഒരു ജനതയെ ആത്മവിശ്വാസത്തിന്റെ ഭാവങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് യെശയ്യാപ്രവാചകനിലൂടെ ഉയർന്ന ആ വലിയ ശബ്ദമാണിത്. ഒരു വിമോചനത്തിനായി തയ്യാറെടുക്കുക, ഒരു മാറ്റത്തിനായി തയ്യാറെടുക്കുക എന്ന വലിയ സന്ദേശം. നമ്മൾ ഓരോ ദിവസവും വൈകിട്ട് വാർത്തകൾക്ക് വളരെ സസർദ്ദം ചെവി കൊടുക്കുന്നു, സുവാർത്തകൾ വല്ലതും ബാക്കിയുണ്ടോ എന്ന്. പലപ്പോഴും നിരാശയാണ് ബാക്കിപത്രം. ക്രിക്കറ്റ് സ്കോറുകളെ വെല്ലുന്ന അമ്പരപ്പോടുകൂടി അതിവേഗം കുതിക്കുന്ന രോഗഭീതിയുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഒരു സുവാർത്ത ദൂതനെ പറ്റി നാം ഇന്ന് വായിക്കാനും ധ്യാനിക്കുവാനും ശ്രമിക്കുന്നത്. വാർത്തകൾ, അസ്വസ്ഥതകൾ വിതറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് ജീവിതത്തിന്റെ കനൽ വഴികളെ പ്രകാശസാന്ദ്രമാക്കി മാറ്റിയ, ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളുടെ നടുവിലൂടെ സുസ്മേര വേദനയായി കടന്നുപോയ കുരിശിന്റെ താഴ്വാരങ്ങൾ നിന്നുകൊണ്ട് പുത്രന്റെ കഷ്ടാനുഭവത്തിന് മുമ്പാകെ ദീപ്തവും ചൈതന്യപ്രദവുമായ ജീവിതത്തിന്റെ ആത്മീയ കർമ്മകാന്ഡം രചിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിത ദർശനത്തോടെ ചേർന്ന് ഒരു വചന സമർപ്പണ സന്ധ്യയിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഈ കാലഘട്ടത്തിന് സാഗൂതം ചോദിക്കുവാനുള്ള ഒരു ചോദ്യമുണ്ട്. നിരന്തരം എന്റെ ചെവിയിലേക്ക് എത്തുന്ന ചോദ്യം അതാണ്, എപ്പോഴാ എല്ലതും പഴയതുപോലെയാകുക? അത് വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ പ്രിയ മക്കൾ എന്നോട് ചോദിക്കുന്നു, അപ്പ എപ്പോഴാണ് അത് പഴയതുപോലെ ആകുക? ക്ലാസ്സിൽ ചെല്ലുമ്പോൾ വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്നു, എപ്പോഴാണ് ഇത് പഴയതുപോലെ ആകുക? പള്ളി ചെല്ലുമ്പോൾ ഇടവചനങ്ങൾ എന്നോട് ചോദിക്കുന്നു, എപ്പോഴാണ് ഇത് പഴയതുപോലെ ആകുക? അതെ, അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രവാസത്തിന്റെ നൊമ്പര ഭൂമിയിൽ നാം തളച്ചിട്ടിരിക്കുന്നു. സ്വതന്ത്രമായി ചലിക്കുവാൻ കഴിയാതെ, സ്വതന്ത്രമായി നമ്മുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ആവാതെ വല്ലാതെ തളച്ചിട്ടിരിക്കുന്ന ഒരു ലോകചക്രവാളത്തിൽ നാം ജീവിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം നമുക്കായി യെശയ്യാ പ്രവാചകനിലൂടെ അമ്മയുടെ ദീപ്തമായ സ്മരണയിൽ ഈ വചനം ഒരുക്കുകയാണ്. എന്താണ് വിമോചനത്തിനായി നാം എന്താണ് ചെയ്യേണ്ടത്? വാക്സിൻ കണ്ടുപിടിച്ചതിന് ശേഷമേ നാം പുറത്തിറങ്ങൂ എന്നുള്ള നിലപാടാണോ? എങ്ങനെയാണ് ഈ അശാന്തിയുടെ താഴ്വാരങ്ങൾ നാം പുറത്തേക്ക് വരിക? എങ്ങനെയാണ് ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ നിന്ന് നാം പുറത്തേക്ക് വരിക? അപ്പോൾ എവിടെയാണ് നമ്മുടെ വിമോചനം? യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായം മുതൽ 66-ാം വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾക്കറിയാം. ഒരു പ്രവാസത്തിൽ നിന്ന് പുതിയ യെരുശലേമിലേക്ക് യാത്ര സ്വപ്നം കാണുന്ന ഒരു ജനതയുടെ സ്വപ്നമാണ്. നമ്മൾ ചരിത്രത്തിൽ ജീവിക്കുന്നവരാകട്ടോ, 2020 എന്ന് പറയുന്ന ചരിത്രത്തിൽ നാം ജീവിക്കുന്നവരാ. എന്താണെന്നറിയാമോ? ഓരോ നൂറ്റാണ്ടിനും ദൈവം ഓരോ മഹാമാരിയെ സൃഷ്ടിച്ചു എന്നാണ് നാം വായിക്കുക, പഠിക്കുക. അങ്ങനെയെങ്കിലും ഒരു മഹാമാരിയുടെ നടുവിൽ ജീവിക്കുവാൻ നിയോഗം ലഭിച്ചവരാണ് നാം. അതാണ് നാം ചരിത്രം രചിക്കുന്നു എന്ന് പറഞ്ഞത്. ആദ്യ നൂറ്റാണ്ടുകളിൽ നിരവധി അഗസ്തീനിൻ പ്ലേഗും ജസ്റ്റീനിൻ പ്ലേഗും പിന്നെ മധ്യ ശതകങ്ങളിലെ കറുത്ത മരണങ്ങളും പിന്നത് പിന്നിട്ട് അനേകം മഹാമാരികൾ. പക്ഷെ 2020 പറ്റി ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ പറയും, 2020 മാരകമായ ഒരു രോഗത്തിന്റെ നടുവിലൂടെ ഒരു ജനനദി സഞ്ചരിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുവാൻ പോവുകയാണ്. യെശയ്യാ പ്രവാചകനിലൂടെ വിമോചന സ്വപ്നം കാണുന്ന ഓരോ മനുഷ്യനിലൂടെയും ദൈവം ഒരുക്കുന്നു സുവാർത്ത ദൂതിയായ സിയോനെ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരുശലേമേ എന്നൊരു ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക എന്ന വലിയ സന്ദേശം നമുക്ക് മുമ്പാകെ പകർന്നു നൽകുകയെ. ഞാൻ മുമ്പ് ചോദിച്ചു, എങ്ങനെയാണ് വിമോചനം ഉണ്ടാകുക? വിമോചനത്തിനായി വ്യത്യസ്തമായ ചില വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അതാണ് ഈ കാലം നമ്മെ ഓർമ്മിപ്പിക്കുക, അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുക. പതിവ് വഴിത്താരകളിൽ നിന്ന് വ്യത്യസ്തമായി വ്യത്യസ്തമാർന്ന ജീവിത രീതികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും എന്നതാണ് യെശയ്യാ പ്രവാചകൻ ദൈവജനതയെ ഓർമ്മിപ്പിച്ചത്. ദൈവജനത്തോട് പറഞ്ഞു, ഒരുങ്ങുക, വിമോചനം അകലെയല്ല. നമ്മൾ പാടുന്നു, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും പെയ്തു തീരാതിരുന്നിട്ടില്ല, വിമോചനം അകലെയല്ല, വിമോചനം അടുത്താണ്. പക്ഷേ നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിനുവേണ്ടി മൂന്ന് കാര്യങ്ങൾ നാം ചെയ്യണം. ഒന്നാമതായി ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിങ്കിലേക്ക് കയറി ചെല്ലുക. പുതിയ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയണം. Get on to the new heights. പുതിയ ഉയരങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയണം. അപ്പൊ ഈ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നേറണമെങ്കിൽ നാം ചില പുതിയ ഉയരങ്ങളിൽ, ഇന്നലെ വരെ നാം സഞ്ചരിച്ച പൊയ്ക്കാലുകളുടെ ഉയരങ്ങളല്ല, പൊങ്ങച്ചങ്ങളുടെ ഉയരങ്ങളല്ല, സ്വാർത്ഥതയുടെ ഉയരങ്ങളിലല്ല, നാം വിശുദ്ധിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് വിമോചനം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക. എന്തായിരുന്നു മറിയാമിന്റെ ജീവിതത്തിന്റെ ഉയരം? മറിയാമിന്റെ ജീവിതത്തിന്റെ ഉയരം എന്നുള്ളത് ദൈവദൂതന്റെ മുമ്പിൽ പോലും നല്ല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്റെ ദർശനങ്ങൾക്ക് വേണ്ടി നിൽക്കുവാനുള്ള ഉയരം അമ്മയുടെ ജീവിതത്തിലുണ്ട്. കഷ്ടതയുടെ നെരിപ്പോടുകൾക്ക് നടുവിൽ തലയൊട്ടും താഴാതെ സഞ്ചരിക്കാനുള്ള ഉയരം ആ അമ്മയുടെ ഭാഗ്യവതിയുടെ ജീവിതത്തിലുണ്ട്. ഓരോ വട്ടവും പ്രസവവേദന കൊണ്ട് ഞെരിഞ്ഞു പുളയുമ്പോ തന്റെ പ്രിയതമന്റെ യൗസേപ്പിന്റെ കരങ്ങളിൽ നിന്ന് മുറുക്കെ പിടിച്ച് തന്റെ നിയോഗങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു വലിയ ഉയരം, ജീവിതത്തിന്റെ ഉയരം ആ അനുഭവത്തിൽ കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെ അമ്മയുടെ ജീവിതം മുഴുവൻ തന്നെ പുതിയ നാം ഇതുവരെ ലോകത്തിൽ ഒരു പെൺകുട്ടിയും ഒരമ്മയും സഞ്ചരിക്കാത്ത ഉയരങ്ങളിലേക്കാണ് അമ്മയുടെ സഞ്ചാരം. പ്രസവവേദനയുടെ തീവ്രതയിൽ സഞ്ചരിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ സഞ്ചാരപഥങ്ങൾ ധ്യാനിക്കാൻ പറ്റുമോ? പ്രസവിക്കുവാൻ തൊക്കെ വേണം ഒരിറ്റ് സ്ഥലം തേടി കെഞ്ചേണ്ടി വന്ന ഒരമ്മയുടെ ആ ഗതികേട് നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ? ഭർത്താവ് കന്നുകാലിക്കുട്ടിന്റെ മാലിന്യങ്ങളൊക്കെ മടച്ചു മാറ്റി ഒരല്പം സ്ഥലം ഒരുക്കിയിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോ അത് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ, ഒരു അമ്മയുടെ മാനസികാവസ്ഥ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? പ്രസവിച്ച അല്പസമയത്തിന് ശേഷം ചോരക്കുഞ്ഞിനെ മാറടണിച്ചുകൊണ്ട് മരുഭൂമി തണ്ടേണ്ടി വന്ന ഒരമ്മയുടെ യാത്രാപഥങ്ങളെ പറ്റി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? അത് കൊറോണയേക്കാൾ ഭയങ്കരല്ലേ? പുതിയ ഉയരങ്ങളിലേക്കായിരുന്നു അമ്മയുടെ സഞ്ചാരം. ന്യൂ ഹൈറ്റ്സ്, ഗെറ്റ് ഓൺ ദ ന്യൂ ഹൈറ്റ്സ്. പുതിയ ഉയരങ്ങളിലേക്ക് സഞ്ചരിച്ച അമ്മയാണ് ഭാഗ്യവതി എന്ന് നാം നിസ്സംശയം വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഇന്നലകളിൽ നിങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഇന്നലകളിൽ നിങ്ങൾക്ക് താഴ്ചകളും തകർച്ചകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് ഇത് പർവ്വതങ്ങളെ കീഴ്പ്പെടുത്താനുള്ള സമയമാണ്. അല്ലാതെ മുഖമെല്ലാം മറച്ചുകെട്ടി, വീടെല്ലാം മറച്ചുകെട്ടി ഇരിക്കേണ്ട, അടച്ചുപൂട്ടി ഇരിക്കേണ്ട ഒരു കാലമായി നാം ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. നാം പുതിയ ഉയരങ്ങൾ, പുതിയ സാധ്യതകൾ തേടേണ്ട കാലമാണിത്. അതാണ് പരിശുദ്ധ ദൈവമാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് പുതിയ ഉയരം കണ്ടെത്തണം. ന്യൂ ഹൈറ്റ്സ് ഇൻ അവർ സ്പിരിച്വാലിറ്റി. ഇന്നലെ വരെ നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്നലെ വരെ പലരും നമ്മെ പരിചയപ്പെടുത്തി ആധ്യാത്മികത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പ്രയാസങ്ങളൊന്നുമില്ലാതെ, സങ്കടങ്ങളൊന്നുമില്ലാതെ നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു 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 തലമായിരുന്നു ആത്മീയത. പക്ഷെ ഇന്ന് നാം പുതിയ ഉയരങ്ങളെ കണ്ടെത്തണം. ജീവിതത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നു പോകുന്നതാണ് ആത്മീയത. ഇത് പഠിപ്പിച്ചു തരുന്നത് ആരാന്നറിയാമോ? അമ്മ. അമ്മയുടെ ജീവിതമാണ് ജീവിതത്തിന്റെ കനൽ വഴികളെ സുസ്മേരവേദനയായി ചവിട്ടി കടന്നു പോകാൻ ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ അമ്മയുടെ ചൈതന്യപൂർണമായ, ദീപ്തപൂർണമായ ജീവിത ശൈലിയാണ്. ആധ്യാത്മികതയ്ക്ക് ഒത്തിരി നിർവചനമുണ്ട്, പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും എന്നെ സംശയിക്കുന്ന ഒറ്റ നിർവചനം മാത്രമേ ഉള്ളൂ. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും നേരിടാൻ എനിക്ക് ലഭിക്കുന്ന കരുത്തിന്റെ പേരാണ് ആത്മീയത. എല്ലാ അവസ്ഥകളെയും, അതിനകത്ത് കൊറോണയുണ്ട്, ഞാൻ കൊറോണയെ മാറ്റി നിർത്തുന്നില്ല, എന്തവസ്ഥയും ഉണ്ട്, അത് ഈ ശബ്ദപരിധിക്കിൽ, ഈ ദൃശ്യപരിധിക്കുള്ളിൽ, ക്വാറന്റൈൻ, റിവേഴ്സ് ക്വാറന്റൈൻ, തിരസ്കരണം, വേദന, രോഗം, പീഡനം, ഇതൊക്കെ നേരിടുന്ന നിരവധി പേർ എന്നെ കേൾക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും വേദനകളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ നൽകുന്ന കരുത്തിന്റെ പേരിനെ ആത്മീയത എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ദ ന്യൂ ഹൈറ്റ്സ് ഓഫ് സ്പിരിച്വാലിറ്റി. അത് ആത്മീയതയുടെ പുതിയ ഉയരമാണ്. അത് അമ്മയുടെ ജീവിതത്തിലൂടെ മാത്രമാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഇന്നലെ വരെ ഒരുപക്ഷെ നമ്മെ പരിചയപ്പെടുത്തിയ ആൾക്കൂട്ടത്തിന്റെ ആത്മീയത അത് പറഞ്ഞു തന്നില്ല എന്ന് വരും. ആൾക്കൂട്ടത്തിന്റെ ആത്മീയത നമ്മോട് പറഞ്ഞത് മുട്ടുവേദനയെപ്പറ്റിയും ചെവി വേദനയെപ്പറ്റിയും തലവേദനയെപ്പറ്റിയും പിന്നെ ക്യാൻസറിനെ പറ്റിയും ഒക്കെ ആവാം. പക്ഷെ അമ്മയുടെ ചൈതന്യപൂർവമായ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കനൽ വഴികളിലൂടെ ചവിട്ടി നടക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാൻ കഴിയുമെന്ന വലിയ പാഠം. ദ ന്യൂ ഹൈറ്റ്സ്, ആത്മീയതയുടെ പുതിയ ഉയരം. യാത്ര ചെയ്യാൻ പറ്റുമോ ഈ പർവ്വതങ്ങളിലേക്ക്? തിരിച്ചടികളെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന അഭ്യസനം പ്രിയ അമ്മയുടെ ജീവിതത്തിൽ വായിച്ചെടുക്കുവാൻ കഴിയും. രാജാക്കന്മാർ രണ്ടാം പുസ്തകം 6:8-21 വരെയുള്ള വാക്യങ്ങളിൽ എലീശ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നൊരു ഏട് വായിച്ചെടുക്കുവാൻ കഴിയും. രാത്രി ഉറങ്ങി പ്രഭാതം പൊട്ടിമിണരുമ്പോ എലീശ പ്രവാചകന്റെ ഭൃത്യൻ ശിഷ്യൻ കാണുന്നത് സൈനിക ബലത്തിന് പുകൽ പെറ്റ അരാം സൈന്യം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. പ്രബലന്മാരായ അരാം സൈന്യം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് ഭയവിഹ്വലയായി ഈ ഗുരുവെന്ന് പ്രവാചകനെ പിടിച്ചുയർത്തിയിട്ട് പറഞ്ഞു, പ്രവാചക തീർന്നു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രവാചകനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രബലമായ അരാം സൈന്യം വളഞ്ഞു നിൽക്കുകയാണ്. ഉടനെ ഈ വേദഭാഗം ഒന്ന് വായിക്കും, ഈ കൊറോണ കാലത്ത് വായിക്കാൻ പറ്റിയൊരു വേദഭാഗമാണത്. പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. ആരാഴിപ്പള്ളിയിൽ മാത്രമല്ല ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട വചനമാണ്. ക്രൂരതയ്ക്ക് പുകൾ പറ്റ, സൈനിക ശക്തിക്ക് പുകൾ പറ്റ അരാം സൈന്യത്തിന്റെ മുമ്പിൽ 4, 5, 6, 7 വരുന്ന ഒരു ആളുകൾ മാത്രം കൂടെയുള്ള ഒരു പ്രവാചകൻ ആത്മധൈര്യത്തോട് പറയുന്നു, പേടിക്കേണ്ട. എന്തുകൊണ്ടാ പേടിക്കാത്തേ? നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. ഇവിടെ ഈ പ്രവാചകനെ പോലെ നമുക്ക് നമ്മുടെ ദർശനങ്ങളുടെ കരുത്തിൽ, ആത്മീയതയുടെ ചൈതന്യത്തിൽ ഒരു പുതിയ തരം ഇമ്മ്യൂണിറ്റി കൈവരിക്കാൻ സാധിക്കുമോ? ക്ഷാമകാലത്ത് പ്രവാചകനെ കൊണ്ടുവന്നിരുത്തിയത് കെരീത്ത് തോടിനരികെ. എന്താ, ആ നാട്ടിൽ നിന്നും വലിയ വലിയ നദിയും തടാകമൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ പ്രവാചകനെ കൊണ്ട് തോട്ടിനരികെ ഇരുത്തിയെ? ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാതെ ഈ യേശുദമ്പുരാന്റെ രക്ഷണ്യ പ്രവർത്തനത്തിന് വേറെ ഒരു സാധ്യതയില്ലാഞ്ഞുകൊണ്ടാണോ ഈ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് കല്ലടാവിലിരുത്തിയേ? ഇങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റുമോ എന്നാ നിങ്ങൾ ചോദിച്ചേക്കാം എന്നോട്? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ വെച്ചൊന്ന് ചോദിച്ചേക്കാം. ഒരു പ്രവാചകനെ കൊണ്ട് തോട്ടിനരികെ ഇരുത്തുക? വീണ്ടും വായിക്കാം. പ്രവാചകന് ആഹാരം കൊടുക്കാനായിട്ട് നിയോഗിച്ചത് ആരെയാണെന്നറിയാമോ? ഒരു വിധവ. അവക്ക് അവിടെ ആഹാരം തന്നെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അവളോട് പറഞ്ഞു ആഹാരം കൊടുത്തോളാൻ. ഈ ദൈവത്തെ ഈ കൊറോണ കാലത്ത് മനസ്സിലാവൂ നമുക്ക്? വീണ്ടും ഈ പ്രവാചകന് ആഹാരം കൊണ്ടെത്താൻ നിയോഗിച്ചത് ആരെയാണെന്ന് അറിയോ? മലങ്കാക്കെ. ഒരു യഹൂദന ജീവിതത്തിൽ അവൻ ഏറ്റവും അറപ്പും ഏറ്റവും നികൃഷ്ടവുമായി കാണുന്ന ഒന്നാണ് എന്ത്? മലങ്കാക്ക. പ്രിയപ്പെട്ടവരെ, ദൈവം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അപ്രകാരമുള്ള ഒരു പ്രത്യേക ദശാസന്ധി മുഹൂർത്തമായി നാം ഈ കാലത്തെ കണ്ടാൽ മതി. പലരും ഈ കാലഘട്ടത്തെ നമ്മുടെ ദൈവത്തെ വെല്ലുവിളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എവിടെ നിന്റെ ദൈവം എന്ന് ചോദിക്കുന്നുണ്ട്, എവിടെ സഭയെന്ന് ചോദിക്കുന്നുണ്ട്, എവിടെ ആരാധനയും ചോദിക്കുന്നുണ്ട്, ഒക്കെ ചോദിക്കും. അവർ ചോദിച്ചോട്ടെ, പക്ഷെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് വളരെ ആർജവത്തോട് പറയാൻ പറ്റും, ഇതെന്റെ സഞ്ചാരമാണ്. പർവ്വതങ്ങളിലൂടെ സഞ്ചരിക്കാൻ എനിക്കറിയാം. പർവ്വതങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ എന്നെ പഠിപ്പിച്ച ഭാഗ്യവതിമാരുടെ സഭയിലാണ് ഞാൻ ജീവിക്കുന്നത്, ശുദ്ധിമതിമാരുടെ സഭയിലാണ് ഞാൻ ജീവിക്കുന്നത്, പരിശുദ്ധന്മാരുടെ സഭയിലാണ് ഞാൻ ജീവിക്കുന്നത്. പർവ്വതങ്ങളെ കണ്ട് പേടിച്ചോടിയവരുടെ സഭയിലല്ല ഞാൻ ജീവിക്കുന്നത്, അതല്ല എന്നെ പഠിപ്പിച്ചത്. രോഗങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ എല്ലാം തീർന്നുപോയി എന്ന് ജീവിക്കുന്നവരുടെ നാട്ടിലല്ല എന്റെ ജീവിതം. എന്റെ പിതാക്കന്മാർ വസൂരിയുടെയും ക്ഷയത്തിന്റെയും കോളറയുടെയും നടുവിലൂടെ നടന്നുപോയ പൂർവികരുടെ സന്തതി പരമ്പരയാണ് ഞങ്ങൾ. പർവ്വതങ്ങളെ കണ്ട് നിശ്ചലമാകുന്ന ഒന്നല്ല. പക്ഷേ നമുക്ക് പുതിയ ഉയരങ്ങളെ കണ്ടെത്താൻ കഴിയണം. നമ്മൾ ഇതുവരെ പൊയ്ക്കാലുകളുടെ ഉയരങ്ങളിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അത് മാറണം. പൊയ്ക്കാലുകളുടെ ഉയരങ്ങൾ മാറണം. അത് മാറി യഥാർത്ഥമായ ഒരു ഒരു ജീവിത ദർശനത്തിലേക്ക്, ഒരു ജീവിത സമർപ്പണത്തിലേക്ക് നാം എത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെ ആൾക്കൂട്ടത്തിന്റെ കൂടെ നിൽക്കാനാണ് നാം പരിശീലിച്ചത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ നമുക്ക് കഴിയാതെ പോയി. ഇന്നിപ്പോ ക്വാറന്റൈൻ, റിവേഴ്സ് ക്വാറന്റൈൻ, റൂം ക്വാറന്റൈൻ, ഹോം ക്വാറന്റൈൻ, എപ്പോഴാ പെടുന്നതെന്ന് ആർക്കും പിടിയില്ലേ? എപ്പോഴാ പെട്ടുപോകുന്നതെന്ന് ഒരു പിടിയില്ലേ? ഒരു പിടിയില്ല. അപ്പൊ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോ എന്ത് ചെയ്യും? ആൾക്കൂട്ടത്തിന്റെ താളത്തിനനുസരിച്ച് നാം സഞ്ചരിച്ചു വരുമ്പോൾ, ഒറ്റയ്ക്ക് വരുമ്പോൾ നമുക്ക് ദർശനങ്ങളുടെ ഉയരം വേണം. എന്തിന്റെ ഉയരം വേണം? ദർശനങ്ങളുടെ ഉയരം വേണം. സുവാർത്ത ദൂതിയായ സിയോനെ, നീ കയറി ചെല്ലേണ്ട പർവ്വതങ്ങളുണ്ട്. അതെ, കൊറോണ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ പർവ്വതമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സാമ്പത്തിക മണ്ഡലത്തെ അത് തടുത്തു നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സഞ്ചാരപഥങ്ങളെ അത് തടുത്തു നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനിഷ്ടാനങ്ങളെ അത് തടുത്തു നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ആരാധന ജീവിതത്തെ അത് വെല്ലുവിളിച്ചിട്ടുണ്ട്. നമ്മുടെ ജോലി സാധ്യതകളെ അത് തകർത്തെറിഞ്ഞിട്ടുണ്ട്. ഇത് പർവ്വതങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു ഭക്തൻ പിന്മാറുന്നില്ല. ഒരു ഭക്തൻ ഈ പർവ്വതങ്ങളെ കീഴടക്ക തന്നെ ചെയ്യും. ഗെറ്റ് ഓൺ ടു ന്യൂ ഹൈറ്റ്സ്. കാരണം നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞത് ഉയരങ്ങളെ, പുതിയ ഉയരങ്ങളെ തേടുക എന്നതാണ്.